ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
சவுனகோ ஹவை மகாசாலோ அங்கிரசம் விதிவது பசன்ன பப்ரச்சா கஸ்மின்னு பகவோ விஜ்ஞாதே சர்வமிதம் விஜாதம் பவதீதி தஸ்மை சஹோவாச்சா தேவி தேவேதி தவ்யே இதிஹா ஸ்ம யத் ப்ரஹ்மவிதோ வதந்தி பராச்சைவ அபராச்சா தஸ்மை சௌனகாய அங்கிராஹ கில வாச்சா. ആ ശൗനകനോട് അങ്കിരസ് പറഞ്ഞു. എന്ത് പറഞ്ഞു? കിമിത്തിച്ചതേ വിദ്യ വേദിതവ്യേ, അറിയേണ്ടതായി ഇവിടെ രണ്ട് വിദ്യകളുണ്ട്. ഏവംഹസ്മഖില യത് ബ്രഹ്മവിദു വേദാർത്ഥാഭിജ്ഞാഹ പരമാർത്ഥ ദർശന വദന്തി. അങ്ങനെ ബ്രഹ്മവിത്തുക്കൾ, പരമാർത്ഥദർശികൾ, ആത്മജ്ഞാനികൾ പറയുന്നു. കീതൈത്യഹ, ഏതൊക്കെയാണത്? പരാച്ച, പരമാത്മവിദ്യ. ഒന്ന് പരാവിദ്യ എന്ന് പറഞ്ഞാൽ പരമാത്മവിദ്യ. അപരാച്ച, മറ്റൊന്ന് ധർമാധർമ്മ സാധന തദ് ഫലവിഷയ. ധർമാധർമ്മങ്ങളെക്കുറിച്ച്, അതിൻ്റെ സാധനങ്ങളെക്കുറിച്ച്, അതിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുന്ന അപരാവിദ്യ. ഇവിടെ ചർച്ച മുഴുവൻ വേദത്തെ അധികരിച്ചിട്ടാണ്, വേദത്തിൽ നിന്നുകൊണ്ടാണ്, വേദ വിഷയങ്ങളെ സംബന്ധിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ മറുപടി ഭാഷകാരൻ വ്യാഖ്യാനിക്കുന്നത്. ഒന്ന് പരമാത്മാവിനെ കുറിച്ച്, മറ്റൊന്ന് ധർമാധർമ്മങ്ങളെക്കുറിച്ച്, കർമ്മങ്ങളെക്കുറിച്ചും ഫലങ്ങളെക്കുറിച്ചും. അതിനാണ് അപരാവിദ്യ എന്ന് പറയുന്നത്. മനോ കസ്മിൻ വിജ്ഞാതേ സർവവിദ് ഭവതീരി സവനകേന പൃഷ്ടം തസ്മിൻ വക്തവ്യേ അപൃഷ്ടമാഹ അങ്കിരാദേ വിദ്യ ഇത്യാദി. ഇന്നിവിടെ ചോദ്യം എന്തായിരുന്നു? നേരിട്ടുള്ള ചോദ്യമായിരുന്നു. ഏതൊരറിവിലാണോ സർവവും അറിയപ്പെട്ടതായി തീരുന്നത്, അതാണ് ചോദ്യം. കസ്മിൻ വിദ്യതേ സർവവിദ് ഭവതി, എങ്ങനെ ഒരാൾക്ക് സർവജ്ഞനാകാം? ഇതാണ് ചോദ്യം. ഇത് ശൗനകേന കൃഷ്ണം തസ്മിൻ വക്തവ്യ, അതിന് സമാധാനമാണ് പറയേണ്ടത്. അതിന് വേറെ എന്ത് പറഞ്ഞു? ഇന്ന വിദ്യയാണെന്ന് പറയണം. പരമാത്മാവിനെ അറിഞ്ഞാൽ ഒരുവൻ സർവജ്ഞനായിത്തീരും. ഇത് പറഞ്ഞാൽ മതി. അത് പറയുന്നതിന് പോലും ആഹ അങ്കിര എന്ന് പറഞ്ഞു. ദേ വിദ്യേ, വേദ്യദേവിയുടെ രണ്ട് വിദ്യകളുണ്ട്. ഒന്ന് പരാവിദ്യയാണ്, മറ്റൊന്ന് അപരാവിദ്യയാണ്. ഈ വളച്ചുകെട്ടിയുള്ള പറച്ചിലിന്റെ ആവശ്യം എന്താണ് എന്നാണ്. നേഷദോഷ കർമ്മ അപേക്ഷിതത്വ പ്രതിവചനസ്യ, സമാധാനം കർമ്മത്തെ അപേക്ഷിക്കുന്നു. എങ്ങനെ? അപരാഹി വിദ്യ അവിദ്യ സനിരാകർത്തവ്യ. അപരാവിദ്യയാണ് ഇവിടെ അവിദ്യ എന്ന് പറയുന്നത്. അതിനെ നിഷേധിക്കണം, ആദ്യം അതിനെ നിഷേധിക്കണം. തദ്വിഷയേ ഹി വിദിതേ നകിഞ്ചിത് തത്വത വിദിതം സ്യാത്. അതറിഞ്ഞു കഴിഞ്ഞാലോ അവിദ്യയെ, അപരാവിദ്യയെ, തത്വത കിഞ്ചിത് വിദിതം ന സ്യാത്. യഥാർത്ഥത്തിൽ അവിടെ ഒന്നിനെയും അറിയുന്നില്ല, പരമാർത്ഥത്തിൽ അവിടെ ഒന്നിനെയും അറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ചോദ്യത്തിന് നേരിട്ടൊരു മറുപടി പറയാതെ ആദ്യം പറയുന്നു എന്താണ് അപരാവിദ്യ, പിന്നീട് പരാവിദ്യയെ കുറിച്ച് പറയുന്നു. നിരാകൃതി പൂർവപക്ഷം പശ്ചാത്ത സിദ്ധാന്തവും വക്തവ്യവും ഭവതീതി ന്യായ. അതാണ് ഇങ്ങനൊരു ന്യായം സർവത്ര. ആദ്യം പൂർവപക്ഷത്തെ അവതരിപ്പിക്കുന്നു, നിരാകൃത്യ അതിനെ നിരാകരിക്കുന്നു. പശ്ചാത്ത സിദ്ധാന്തം, പിന്നീട് സിദ്ധാന്തം പറയുന്നു. വ്യക്തവ്യൂഭവതി ന്യായ, അതാണ്. അപ്പോ സമാധാനം പലപ്പോഴും ക്രമത്തെ അപേക്ഷിക്കുന്നു എന്നാണ്. അപ്പോ ഗുരുവിനോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ അവിടെ നേരിട്ട് സമാധാനം വരുന്നില്ല, പലപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ ചോദ്യകർത്താവ് ശങ്കിക്കും, എന്താ നീ ഇങ്ങനെ വളച്ചു കെട്ടി പറയുന്നത്? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് എന്തുകൊണ്ട് നേരിട്ട് ഒരു സമാധാനം പറഞ്ഞുകൊണ്ട്? അതിനാണ് സമാധാനം കൂടെ പറയുന്നത് ക്രമാപേക്ഷത്വ. കാരണം ആ സമാധാനത്തിൽ എത്തണമെങ്കിൽ ചില പടികളുണ്ട്, ആ പടികളിലൂടെ അവിടെ എത്താൻ പറ്റും. ഒരു ക്രമമുണ്ട്, ആ ക്രമത്തിലൂടെ അവിടെ എത്താൻ പറ്റും. ചോദ്യകർത്താവ് നിൽക്കുന്ന നിലയിൽ ഗുരുവിന് അയാളെ ബോധ്യപ്പെടുത്താൻ സാധ്യമല്ല. കാരണം അയാളുടെ ചോദ്യം എത്ര ശ്രേഷ്ഠമായാലും ശരി, ആരാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി തുടങ്ങിയ ചോദ്യങ്ങൾ ഒരു ശിശുവിനെ ചോദിക്കും. പക്ഷേ ഒരു ശിശുവിനെ അതിന്റെ സമാധാനം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധ്യമല്ല. അതാ ശിശുവിന് പരിപക്വത വന്നു കഴിഞ്ഞാൽ, ബുദ്ധിക്ക് പരിപക്വത വന്നാലേ ആ സമാധാനത്തെ ബോധ്യപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഒരു ശിശുവിനോട് സമാധാനം പറയുമ്പോൾ പരമാർത്ഥത്തെ പറഞ്ഞിട്ട് വിശേഷമൊന്നുമില്ല. കാരണം ആ സമാധാനം കൊണ്ട് ശിശുവിന് സമാധാനിക്കാൻ കഴിയത്തില്ല. അവന് മനസ്സിലാകുന്ന എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണം, ഇതിന്നതാണോ അവന്റെ ചിത്തത്തിന് സമാധാനം വരുന്ന ഒരു ഉത്തരം പറഞ്ഞു കൊടുക്കണം. അല്ലാതെ അവന് മനസ്സിലാക്കാത്ത സമാധാനം, അത് പരമാർത്ഥമാണെങ്കിലും അത് പറഞ്ഞിട്ടെന്താ വിശേഷം? അപ്പോൾ സമാധാനം എപ്പോഴും പൃഷ്ഠാവിന്റെ ആധികാരികത്തെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഗുരുക്കന്മാരുടെ വചനങ്ങളെ മനസ്സിലാക്കുമ്പോഴും മനസ്സിലാക്കാൻ വേണ്ടി വ്യാഖ്യാനിക്കുമ്പോഴും അബദ്ധം ധാരാളം പറ്റാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. കാരണം ഒരേ ചോദ്യത്തിന് പല സന്ദർഭങ്ങളിൽ പലതരത്തിലുള്ള മറുപടി പറയുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു മറുപടി ആയിരിക്കത്തില്ല, ചോദ്യം ഒന്നായിരിക്കും. എന്തുകൊണ്ട് പലതരത്തിൽ മറുപടി വരുന്നു? കാരണം ചോദ്യകർത്താക്കളുടെ ഭേദം അത് നമ്മൾ കണക്കിലാക്കുന്നില്ല. നമ്മൾ കേൾക്കുന്നത് എന്താണ്? ചോദ്യവും സമാധാനവും മാത്രം. ഇതാര് ചോദിച്ചു, ഏത് സാഹചര്യത്തിൽ ചോദിച്ചു, ചോദിച്ച ആളിന്റെ യോഗ്യത എന്തായിരുന്നു, ഇത് നമ്മുടെ മുമ്പിലില്ല. മഹാത്മാക്കളുടെ തന്നെ ഉപദേശങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കുന്നത് പിൽക്കാലത്ത് വായിക്കുന്നവർക്ക് അറിയാൻ പറ്റുന്നില്ല ഒരിക്കലും. അത് ഏത് സന്ദർഭത്തിലാണ് ചോദ്യം ചോദിച്ചത്, ചോദ്യം ചോദിച്ച വ്യക്തിയുടെ യോഗ്യത, ചോദ്യം ചോദിക്കുന്നതിനുള്ള യോഗ്യത എന്താണ്, ആ ചോദ്യത്തിന് ശരിയായ ഒരു സമാധാനം പറഞ്ഞാൽ ആ സമാധാനം മനസ്സിലാക്കുന്നതിനുള്ള യോഗ്യത എന്താണ്, ഇതൊന്നും നമുക്കറിയാൻ കഴിയുന്നില്ല. നമ്മൾ മനസ്സിലാക്കുന്ന ആ ചോദ്യവും സമാധാനവും മാത്രം, അത് എപ്പോഴും കാലദേശങ്ങളെ അപേക്ഷിക്കുന്നവയാണ്. കാലഭേദമനുസരിച്ചും ദേശഭേദമനുസരിച്ചും വ്യക്തിഭേദമനുസരിച്ചും സമാധാനത്തിന് മാറ്റം വരും. അത് മനസ്സിലാക്കാതെ നമ്മൾ ചിന്തിച്ചാൽ പരസ്പര വിരുദ്ധമായ കാര്യമാണല്ലോ പറഞ്ഞത്. അന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, മറ്റൊരിക്കൽ ചോദിച്ചപ്പോൾ വേറെ രീതിയിൽ പറഞ്ഞു. അപ്പോൾ അത് സമാധാനം പറഞ്ഞ ഗുരുവിലുള്ള ദോഷമാണോ എന്ന് കരുതും. താൻ ധരിക്കുന്നതിലുള്ള ദോഷമായി കരുതത്തില്ല. അതാണ് പറയുന്നത് ക്രമാപേക്ഷിതത്വ. ചോദ്യം ഒരാൾക്ക് ഏത് അജ്ഞനും എത്ര കനപ്പെട്ട ചോദ്യം ചോദിക്കാം, എത്ര ഗഹനമായ ചോദ്യം ചോദിക്കാം. അതൊരു അജ്ഞൻ ചോദിക്കുന്നതും യഥാർത്ഥ ജിജ്ഞാസ ചോദിക്കുന്നതും തമ്മിൽ വ്യത്യാസങ്ങളാണ്. ഒരു ശിശു ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന്റെ താല്പര്യം തന്നെ മനസ്സിലാക്കാതെ അയാൾ ചോദിക്കുന്നു. ഒരു ചോദ്യത്തിന്റെ താല്പര്യം മനസ്സിലാക്കാതെ നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ ആ ചോദിക്കുന്ന വ്യക്തിക്ക് ആ ചോദ്യത്തിന്റെ സമാധാനത്തെ താല്പര്യം എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? താൻ ചോദിക്കുന്ന എന്താണെന്ന് അയാൾക്ക് അറിയത്തില്ല. പ്രപഞ്ച കാരണത്തെക്കുറിച്ച് ചോദിച്ചാൽ എന്താണ് ഈ പ്രപഞ്ചം, പ്രപഞ്ചത്തിന്റെ കാരണം എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതെങ്ങനെ ആയിരിക്കണം, ഇത്തരം വിഷയങ്ങളെ കുറിച്ചൊന്നും ഒരു അറിവില്ലാതെയും ചോദിക്കും. ഇതെങ്ങനെ ഉണ്ടായി? അപ്പൊ ചോദ്യം ചോദിക്കുന്നതാണ് ചോദ്യത്തിന്റെ താല്പര്യമോ ചോദ്യത്തിന്റെ സാരാർത്ഥമോ ഗ്രഹിക്കുന്നതിന് ശേഷിയില്ലാതെ ചോദിക്കാം. അപ്പോൾ ഗുരു എന്ത് ചെയ്യേണ്ടി വരും? അയാളുടെ താത്കാലിക ജിജ്ഞാസയെ ശമിപ്പിക്കുന്നതിന് എന്തെങ്കിലും ഒരു സമാധാനം പറയും, അല്ലെങ്കിൽ അയാൾ തുടർന്ന് ചിന്തിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു സമാധാനം പറയും. തൽക്കാലം അയാളെ തൃപ്തനാക്കുകയേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് സർവത്ര ഈ മഹത്തുക്കളുടെ ഉപദേശത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ മനനം ചെയ്യുമ്പോൾ നമുക്കത് അബദ്ധം പറ്റാം. അതിനാണ് കഴിഞ്ഞ ഉപനിഷത്തിൽ വിരോചനന്റെ കഥ പറഞ്ഞത്, ഇന്ദ്രന്റെയും വിരോചനന്റെയും കഥ പറഞ്ഞത്. അവിടെയും നമ്മളിത് വിശദീകരിച്ചു. പക്ഷേ നമ്മൾ എന്താണ് ഭ്രമിക്കുന്നു, എന്താണ് ഗുരു പറഞ്ഞത് ഞാൻ ധരിച്ചിരിക്കുന്നു, ആ ഭ്രമ അസംബന്ധമാണ്. എന്നിട്ട് നമ്മൾ കരുതുന്നു എന്താണ് ഗുരു പറഞ്ഞതിനനുസരിച്ചാണ് ഞാൻ പ്രവർത്തിക്കുന്നത്, അതും പലപ്പോഴും ഭ്രമമായിരിക്കും. അവിടെ ഇത്രേ നമുക്ക് പറയാൻ പറ്റും, എന്താണ് ഞാൻ ധരിച്ചതിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നു. അല്ലാതെ ഗുരുവിന്റെ ജ്ഞാനത്തിനോ ഗുരുവിന്റെ ഇച്ഛയ്ക്കോ അനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല. ഞാൻ എന്താണോ ധരിച്ചത് അത് ഞാൻ പ്രവർത്തിക്കുന്നു, അതെന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നു എന്ന് കരുതിയാൽ അതിൽ കുറച്ച് വിനയം വരും. അല്ലെങ്കിൽ കേവലം ഭ്രാന്തി മാത്രമാണ്. അതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത്. ചോദ്യം ചോദിച്ചു, നേരിട്ട് ഉത്തരം പറഞ്ഞില്ല. കർമാപേക്ഷത്വ നേരിട്ട ഉത്തരം ധരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഭാഷ്യകാരൻ സർവത്ര ഈ തത്വത്തെ പ്രതിപാദനം ചെയ്യുമ്പോൾ പൂർവപക്ഷങ്ങളെ അവിടെ ആദ്യം കൊണ്ടുവരുന്നു. നേരിട്ട് സിദ്ധാന്തം പറഞ്ഞാൽ ഗ്രഹിക്കാൻ കഴിയില്ല എന്താ പറയുന്നത്. ആദ്യം പൂർവപക്ഷത്ത് കൊണ്ടുവന്നിട്ട് എന്തല്ല പറഞ്ഞതെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. ആദ്യം ഞാൻ ഇതല്ല പറഞ്ഞത്, അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ധരിക്കുന്ന അതായിരിക്കും. ഞാൻ ഇതല്ല പറഞ്ഞതെന്ന് പറഞ്ഞില്ലെങ്കിൽ അതായിരിക്കും നമ്മൾ ധരിക്കുന്നത്. പറയാത്തതിനാണ് നമ്മൾ പറഞ്ഞതായി ധരിക്കുന്നത്. അത് വരാതിരിക്കാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്യുന്നു, പൂർവപക്ഷം ആദ്യം പറയുന്നു ഇതല്ല ഞാൻ പറഞ്ഞത്, അടുത്ത് വീണ്ടും പറയുന്നു ഇതല്ല പറഞ്ഞത്, അവസാനം പറയുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് സിദ്ധാന്തം. ഈ ഒരു ക്രമത്തെ തത്വചിന്തി സ്വീകരിച്ചിരിക്കുന്നത് ഈ ശ്രോതാവിന്റെ ബുദ്ധിമാലിന്യത്തെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അദ്വൈതത്തിലെ ഈ പ്രക്രിയകൾ, ഇത് ഓരോ പ്രക്രിയയും എന്ന് വെച്ചാൽ ഓരോ ചിന്താരീതിയെയും മുന്നോട്ട് ചെല്ലുമ്പോൾ നിരാകരിക്കും, ഒന്നിനെ അംഗീകരിക്കത്തില്ല. ഏതെല്ലാം പറയുന്നോ ഈ പ്രക്രിയകൾ, ഈ ചിന്താരീതികൾ, ഇതൊന്നും ആത്യന്തികമാണ്. ധാരാളം സാങ്കേതിക സംജ്ഞകൾ ഉപയോഗിച്ച് നിരവധി വിഷയങ്ങളെ നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. നമ്മളതിനെ ബോധ്യപ്പെടുമ്പോൾ ഈ സാങ്കേതിക സംജ്ഞകളെയും ഇതിനെല്ലാം നിരാകരിക്കുന്നു. ഇതൊന്നും ആത്യന്തികമായി ഈ ചർച്ചയ്ക്ക് ഉപയോഗിച്ച ഒരു സങ്കേതങ്ങളും നിലനിൽക്കുന്നതല്ല, നിലനിൽക്കുന്നതൊന്നേ ഉള്ളൂ. പക്ഷെ ഇത് മുന്നോട്ട് പോകുന്നതിന് ഇതൊക്കെ ആവശ്യമാണ്. അതുകൊണ്ട് ഈ പലതരത്തിലുള്ള ചിന്താരീതികൾ ഉപയോഗിക്കുന്നു. അതാണിവിടെ ഭാഷ്യകാരൻ വ്യക്തമാക്കുന്നത്. നിരാകൃതി ഹി പൂർവപക്ഷം, ആദ്യം പൂർവപക്ഷത്തെ നിരാകരിക്കുന്നു, സിദ്ധാന്തവും വക്തവ്യവും ബോധി, പിന്നീട് സിദ്ധാന്തം പറയുന്നു ഇതിനെ. അതുകൊണ്ട് ചോദ്യം ചോദിക്കുന്നു, നേരിട്ടൊരു മറുപടി കിട്ടിയില്ല. ഈ മറുപടി എന്റെ ബുദ്ധിയെ ശമിപ്പിക്കുന്നതല്ല, ഇതിനും വലിയ ബുദ്ധി എനിക്കുണ്ട്, അതുകൊണ്ട് ഇതിന് ശ്രേഷ്ഠമായ ഒരു മറുപടിയാണ് എനിക്ക് തരേണ്ടത് എന്നൊന്നും ഒരു ശിഷ്യൻ കരുതിയിട്ട് കാര്യമില്ല. ഗുരുവിനറിയാം ഇവനെന്ത് മറുപടിയാണ് നൽകേണ്ടത്. ചില സമയത്ത് കുതർക്കമാണ് ചോദിക്കുന്നതെങ്കിൽ അതിന് തർക്കുത്തരമാണ് മറുപടിയായി കൊടുക്കുന്നു, എന്നാലും ഇവന് സമാധാനം വരത്തുള്ളൂ. പക്ഷെ അത് സിദ്ധാന്തമായിരിക്കത്തില്ല. അത്തരത്തിൽ ആണിവിടെയും ചോദ്യം ചോദിച്ചത് ഏതൊരു അറിവിലാണോ സർവം അറിയപ്പെട്ടതായിത്തീരുന്നത്. സമാധാനം പറയുന്നു, ഇവിടെ രണ്ട് വിദ്യകളുണ്ട്. ഒരു കഥ പറയുന്നത് പോലെ, വേറൊരു വിഷയം പറയുന്നത് പോലെ ഇവിടെ പറഞ്ഞു തുടങ്ങുകയാണ്. ഇതിൽ അസ്വാഭാവികത ഒന്നുമില്ല. ഇതാണ് ഉപദേശത്തിൻ്റെ രീതി എന്നാണ് ഭാഷകാരൻ പറയുന്നത്. തസ്മൈ സഹോവാച വിദ്യവേദിതവ്യേ ഇതിഹ സ്മ യത് ബ്രഹ്മവിദോ വദന്തി പരാചൈവ അപരാച തത്ര അപരായിർവേദോ യജുർവേദഃ സാമവേദോ അഥർവവേദഃ ശിക്ഷാകൽപ്പോ വ്യാകരണം നിരുക്തം ഛന്ദോ ജ്യോതിഷമിതി അഥ പരാ തദക്ഷരം അധിഗമ്യതേ തത്ര അപരായിത്തിച്ചതെ. എന്താണ് ആ അപരാവിദ്യ എന്ന് പറയുന്നു? അവൈദികമായ വിദ്യയാണ് ഇവിടെ പറയുന്നത്. എന്താണ് അപരാവിദ്യ എന്ന് പറയുന്നു? ഋഗ്വേദോ യജുർവേദ സാമവേദോ അഥർവവേദ ഇത്യേതേ ചത്വാരോ വേദാഹ. ഈ നാല് വേദങ്ങൾ ഇതാരോടാണ് പറയുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നു. യജുർവേദ സാമ അഥർവ രൂപത്തിലുള്ള ഈ വേദങ്ങളെല്ലാം അധ്യയനം ചെയ്തവനാണ് പറഞ്ഞല്ലോ മഹാശാലൻ സവനകൻ. വിധിപ്രകാരം ഉപനയനം ചെയ്ത് വേദാധ്യയനം ചെയ്ത് സാംഗം അംഗങ്ങളോടുകൂടി അവനോട് ഇത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. പറയുന്നത് എന്താണെന്ന് അവനെ മനസ്സിലാകത്തുള്ളൂ. അവനോട് പറയുകയാണ് നീ പഠിച്ചിരിക്കുന്ന ഈ വിദ്യകൾ ഒരു ഗജസാമാധ്രവ രൂപത്തിൽ എന്താണ് 10-12 വർഷം ഗുരുകുലത്തിൽ താമസിച്ച് അധ്യയനം ചെയ്തത് ബ്രഹ്മചാരി അവനോട് പറയുകയാണ് ബ്രഹ്മം വേദം അതിൻ്റെ അധ്യയനത്തിന് വേണ്ടി വ്രതം അനുഷ്ഠിക്കുന്നവൻ ഗുരുകുലത്തിൽ അവനാണ് ബ്രഹ്മചാരി. അങ്ങനെയുള്ളവനോട് പറയുകയാണ് ഋഗ്വേദം അത് പറയുന്നു നിയതമായ അക്ഷരങ്ങൾ പാദങ്ങൾ എല്ലാം ഉള്ളത് ഋഗ്വേദം. അതില്ലാത്തത് യജുർവേദം. ഗീതി പ്രധാനമായിട്ട് വരുന്നത് സമവേദം. ഗ്രഹദോഷങ്ങളുടെയും മറ്റു നിവൃത്തിക്ക് വേണ്ടിയുള്ള മന്ത്ര അനുഷ്ഠാനങ്ങളെ കുറിച്ച് പറയുന്ന അഥർവം. വേദം വാസ്തവത്തിൽ ഒന്നാണ്, എന്നാലും അതിൻ്റെ പ്രയോഗ ഭേദമനുസരിച്ചും മന്ത്രഭേദമനുസരിച്ചും അതിന് നാലായി തിരിച്ചതാണ്. അത് തന്നെ പലപ്പോഴും കൂടിക്കലർന്നു വരും. ഋഗ്വേദ മന്ത്രങ്ങൾ തന്നെ യജുർവേദത്തിൽ വരും. ഇത് രണ്ടും സാമവേദത്തിൽ വരും. അങ്ങനെയുള്ള വേദങ്ങൾ ചത്വാരോ വേദ ശിക്ഷ പാണിനി യാജ്ഞവൽക്യൻ തുടങ്ങിയ ആചാര്യന്മാർ വേദാധ്യയനത്തിന് സഹായകമായി രൂപപ്പെടുത്തിയ ശിക്ഷ, അതായത് വർണ്ണങ്ങളുടെ സ്ഥാനം എന്താണ്, അതിൻ്റെ പ്രയത്നങ്ങൾ, ആഭ്യന്തര പ്രയത്നം, ബാഹ്യപ്രയത്നം തുടങ്ങിയ പ്രയത്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ശിക്ഷ, വർണ്ണഭേദങ്ങൾ, പ്രസം ദീർഘം പ്ലതം തുടങ്ങിയ വർണ്ണഭേദങ്ങൾ, സ്വരഭേദങ്ങൾ, ഇതിനെയൊക്കെ കുറിച്ച് പഠിപ്പിക്കുന്ന ശിക്ഷ, അതും ഋഷിമാർ എഴുതിയതാണ്. ഇതും അധ്യയനം ചെയ്തവനാണ് കൽപ്പം. കൽപ്യത്തെ ഇത് കൽപ്പ യാഗവിധികളെ കുറിച്ച് പറയുന്നു. വേദത്തിൽ യാഗത്തെക്കുറിച്ച് പറയുന്നു, പക്ഷേ അത് നിഷ്കൃഷ്ടമായിട്ട് ഇന്ന സ്ഥലത്ത് തുടങ്ങി ഇന്ന സ്ഥലത്ത് അവസാനിപ്പിക്കണം. അപ്പം ദശപൂർണമാസയാഗം എന്ന് പറഞ്ഞു. അത് വേദത്തിൽ നിന്ന് മാത്രം മനസ്സിലാക്കിയത് പൂർണ്ണമായി അനുഷ്ഠിക്കാൻ കഴിയില്ല. പല സ്ഥലത്ത് സംശയങ്ങൾ വരും. ഇന്ന കർമ്മം ഇന്ന സ്ഥലത്ത് എങ്ങനെ ചെയ്യണം, അതിൻ്റെ വിശദീകരണമാണ് കൽപ്പം. കർമാനുഷ്ഠാനങ്ങളുടെ ക്രമത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന കൽപ്പസൂത്രങ്ങൾ, അവസ്തംഭം, യാജ്ഞവൽക്കൻ, കാത്യായനൻ തുടങ്ങിയ ഋഷിമാരുടെ സൂത്രങ്ങൾ, കൽപ്പസൂത്രങ്ങൾ, അത് അധ്യയനം ചെയ്യണം. പൂർവ്വമീമാംസയുടെ ഒരു ഭാഗമാണ് ഇതെല്ലാം. വേദ അധ്യയനം ചെയ്തുകൊണ്ട് മാത്രം ഒരു യാഗം ചെയ്യാൻ കഴിയത്തില്ല. വ്യാകരണം അത് പറയുന്നു, പദപദാർത്ഥ ജ്ഞാനം മനസ്സിലാക്കുന്നതിന് വേണ്ടി വ്യാകരണം കൂടിയേ തീരും. അതല്ലാതെ അതിൻ്റെ അർത്ഥം നിഷ്കർഷ അതുണ്ടാകത്തില്ല. അതാണോ ഇതാണോ എന്നെല്ലാം തോന്നിപ്പോവും. അതുകൊണ്ട് അതിനത് ആവശ്യമാണ്. അത് കൂടാതെ നിരുക്തം, അത് വിശേഷിച്ചും വൈദിക ശബ്ദങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ശബ്ദം ത്തിൽ വരുന്ന മാറ്റങ്ങൾ, ധാതുവിൽ നിന്ന് ശബ്ദം രൂപപ്പെടുന്നത്, ആ രൂപപ്പെടുമ്പോൾ ഒരു ധാതുവിൽ നിന്ന് തന്നെ പല ശബ്ദങ്ങൾ രൂപപ്പെടുന്നു. വർണ്ണാഗമം, വർണ്ണവികൃതി, വർണ്ണവികാരം, വർണ്ണനാശം, ഇതെല്ലാം കൊണ്ട് എങ്ങനെ ശബ്ദഭേദം വരുന്നു. പിന്നെ ധാത്വർത്ഥ സംബന്ധം, അതൊക്കെ നിരുത്തത്തിൽ നിന്ന് മനസ്സിലാക്കണം. ഒരു ധാതുവും അർത്ഥവുമായിട്ടുള്ള ബന്ധം എങ്ങനെ വരുന്നു. വിശേഷിച്ചും വൈദിക ശബ്ദങ്ങളെ സംബന്ധിച്ച് അത് നിരുക്തം കൂടാതെ എങ്ങനെ മനസ്സിലാകും. ഇപ്പൊ നമ്മൾ ഈ മന്ത്രങ്ങളുടെ അർത്ഥത്തെ ഭാഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. അപ്പോ ഈ അർത്ഥം എങ്ങനെ കിട്ടി? അപ്പോ വിവരണം, അതിനെ വിവരിക്കുന്ന ആളിന് ഈ അറിവുള്ളത് കൊണ്ടാണ്, വ്യാകരണവും നിരുക്തവും മറ്റും അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഈ ശബ്ദങ്ങളിൽ നിന്ന് ഈ അർത്ഥത്തെ എടുക്കുന്നത്. അത് ഓരോ വ്യാഖ്യാതാവിൻ്റെയും പ്രതിഭ അനുസരിച്ച് അർത്ഥങ്ങളിൽ മാറ്റം വരാം. പക്ഷെ അങ്ങനെ മാറ്റം വരുത്തണമെങ്കിലും നിരുക്തജ്ഞാനം ഉണ്ടായാലേ പറ്റും. നിരുക്തി, പദനിരുക്തി എന്താണെന്ന് അറിഞ്ഞാലേ പറ്റും. ഇനി ഒരാളിതിനെ വ്യാഖ്യാനിച്ചു, വ്യാഖ്യാനിക്കുമ്പോൾ അത് മറ്റൊരാൾ വായിച്ച് മനസ്സിലാക്കുന്നു, ഇത് ഇതിൻ്റെ അർത്ഥമാണോ അല്ലയോ എന്നറിയണമെങ്കിൽ അത് മനസ്സിലാക്കുന്ന ആളുടെ കയ്യിൽ ഈ പദം നിരുക്തി ഉണ്ടായാലേ പറ്റും. അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് എന്തും പറയാം. ഇതെല്ലാം എങ്ങനെയും വ്യാഖ്യാനിക്കാം എന്നുവെച്ചാൽ കേവലമായ കൽപ്പനകളെ, ഭാവനകളെ എല്ലാം അനുസരിച്ച് വ്യാഖ്യാനിക്കാം. ആചാര്യന്മാർ ഈ മന്ത്രങ്ങളിൽ നിന്ന് പല സിദ്ധാന്തങ്ങളെയും അവരാവിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും അവിടെ അവരെല്ലാം ആ നിയമത്തെ പിന്തുടർന്നിട്ടാണ് ആ അർത്ഥകൽപ്പനകൾ ചെയ്തിട്ടുള്ളത്. അല്ലാതെ കേവലം തന്റെ ഭാവനയെ ആശ്രയിച്ചിട്ടില്ല പൂർവാചാര്യന്മാരെല്ലാം. പിന്നെ അവർ തമ്മിൽ വരുന്ന അഭിപ്രായ വ്യത്യാസം ആ തത്വത്തിലാണ്. ആ പദാർത്ഥത്തിൽ നിന്നും നിഷ്പന്നമാകുന്ന തത്വത്തിലാണ് ആശയ വ്യത്യാസം വരുന്നത്. പക്ഷെ ഇന്നുള്ള ആൾക്കാർ വ്യാഖ്യാനിക്കുമ്പോൾ എന്താണ്, അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു അറിവുമില്ല. ഒരറിവില്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യും, കേവലം സ്വന്തം ഭാവനയെ ആശ്രയിച്ചിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വ്യാഖ്യാനിക്കും. അപ്പോൾ അവിടെ അവരുടെ ആ പദം നിരുക്തി തന്നെ തെറ്റാണ്, പിന്നെ തത്വം ചിലപ്പോൾ ശരിയായെന്നും വരാം. ഏതെങ്കിലും തത്വത്തെ ആയിരിക്കും അവർ വെളിപ്പെടുത്തുന്നത്, സിദ്ധമായൊരു തത്വത്തെ. പക്ഷേ വ്യാഖ്യാനം തെറ്റായിരുന്നു. അതാണ് ആധുനിക വ്യാഖ്യാതാക്കൾ ഇതൊന്നും അറിയാതെയുള്ള വ്യാഖ്യാനങ്ങൾ വരുന്ന തകരാറ്. അപ്പൊ അതുകൊണ്ട് നിരുക്തി അതും ആവശ്യമാണ്. ഛന്ദസ്, വൃത്തശാസ്ത്രം, ഗായത്രി തുടങ്ങിയ ഛന്ദസ്സുകൾ, ജ്യോതിഷം, ഗണിത ജ്യോതിഷം, അതാണ് പണ്ട് പ്രചാരത്തിലിരുന്നത്. അതാവശ്യമായിരുന്നു. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം കാലഗണന, ഏത് യാഗം ഏത് കാലത്തിൽ ചെയ്യാം എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് ജ്യോതിഷം. ഇന്നത്തെ ഫലിത ജ്യോതിഷം, ഫലം പറയുന്ന ജ്യോതിഷമാണ്. ലോട്ടറി ഇന്ന ദിവസം അടിക്കും എന്നൊന്നും പറയുന്ന ജ്യോതിഷമാണ് അത്. അത് ജ്യോതിഷം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന അതാണ്. അതിനും വൈദിക ജ്യോതിഷമായിട്ട് ഒരു ബന്ധമില്ല. മറ്റത് വയറ്റക്കുഴപ്പിന് വേണ്ടിയിട്ടുള്ള ജ്യോതിഷമാണ്, ഫലം പറയുന്ന ജ്യോതിഷം. ഉപജീവന മാർഗത്തിലാണ് അത്. പൊട്ടക്കണ്ണൻ മാവിലെറിഞ്ഞതുപോലെയാണ്, ചിലതൊക്കെ വീഴും, ചിലത് വീണില്ലെന്നും വരും. അതല്ല ശരിക്കുള്ള ജ്യോതിഷം. ഇതെന്താണ്? കാലഗണനയ്ക്ക് വേണ്ടി ഉള്ള ജ്യോതിഷം, വേദാംഗം. ഇത് ആവശ്യമായി വരുന്ന എന്തിന്? കർമ്മങ്ങളുടെ. ഇത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും മുഖ്യമായും വരുന്നത് കർമ്മ അനുഷ്ഠാനത്തിന് വേണ്ടിയിട്ടാണ്. ശിക്ഷ, കാരണം വർണ്ണങ്ങൾ ശരിയായി ഉച്ചരിക്കണം, മന്ത്രം ശരിയായി ഉച്ചരിക്കണം. തെറ്റായി ഉച്ചരിച്ചു കഴിഞ്ഞാൽ വിപരീത ഫലം വരും. ശത്രു നശിക്കുന്നതിന് വേണ്ട പകരം താൻ നശിക്കും. അതുകൊണ്ട് ശിക്ഷ അറിഞ്ഞിരിക്കണം. വർണ്ണ ഉച്ചാരണ വിധികളെല്ലാം അറിഞ്ഞിരിക്കണം. കർമ്മം അറിഞ്ഞിരിക്കണം, പ്രയോഗ വിധികൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ കർമ്മത്തിൽ വൈഗുണ്യം വരും, ഫലം കിട്ടാതെ വരും. വ്യാകരണം നിരുക്തം അറിഞ്ഞിരിക്കണം, എന്നാലേ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഛന്ദസ് അറിഞ്ഞിരിക്കണം, ജ്യോതിഷം കാലഗണനയ്ക്ക് അത് പറഞ്ഞിരിക്കണം. അതൊക്കെ ശബ്ദാർത്ഥജ്ഞാനത്തിനും പ്രയോഗജ്ഞാനത്തിനും ഇതെല്ലാം ആവശ്യമാണ്. അങ്ങനെ ഇതെല്ലാം കർമ്മത്തിന് ഉപകരിക്കുന്നു. അതുകൊണ്ട് ഷഡംഗങ്ങളോടുകൂടിയ വേദാധ്യയനം, അത് കഴിഞ്ഞവനോടാണ് ഇത് പറയുന്നത്. ഈ വിദ്യ ഗപരാവിദ്യയാണ്. ഇന്നത്തെ നിലയിൽ നോക്കുമ്പോൾ സർവവിദ്യകളും അപരാവിദ്യകളാണ്.